പ്രക്ഷേപണം. വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും. പരിപാടി കേൾക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. റേഡിയോയിലും ഡിജിറ്റൽ ടിവിയിലും ഇന്റർനെറ്റിലും SBS റേഡിയോ ആപ്പിലും കേൾക്കാം. ഇത് SBS മലയാളം.
അഫ്സല്, സ്പോർട്സ് അപ്പാരൽസ് വിൽക്കുന്ന ബിസിനസ് ചെയ്യുകയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എന്തൊക്കെ സ്പോർട്സ് അപ്പാരൽസ് ആണ് വിൽക്കുന്നത്?
അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ടൈപ്പ് അപ്പാരൽസും ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇതൊരു കസ്റ്റം സ്പോർട്സ് അപ്പാരൽ മാനുഫാക്ചറിങ് അങ്ങനെയാണ് നമ്മൾ ബിസിനസിന്റെ ടേം യൂസ് ചെയ്യുന്നത്. അപ്പോ ബേസിക്കലി വി ഡോണ്ട് ഹാവ് എനി പ്രൊഡക്ട് ഹിയർ, സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നില്ല. ബേസിക്കലി എല്ലാ ക്ലബ്സിനും അവരുടെ എല്ലാ വർഷം അവർ ഈ സ്പോർട്സ് ഗിയേഴ്സ് അവർ ചേഞ്ച് ചെയ്യും. അപ്പോ അവരുടെ എല്ലാ ക്ലബിനെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ഓരോ വർഷത്തെയും സ്പോർട്സ് അപ്പാരൽ റിക്വയർമെന്റ്സ് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പിന്നെ മറ്റുള്ള യൂണിഫോംസ് ലൈക്ക് മെഡിക്കൽ യൂണിഫോം, കോർപ്പറേറ്റ് യൂണിഫോംസ്, വർക്ക് വയസ് ഇതിലെല്ലാം എല്ലാവരും പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത്.
അതായത് മറ്റുള്ള സ്പോർട്സ് ക്ലബ്സിനെ കോൺടാക്ട് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ഓർഡർ എടുത്ത് സ്പോർട്സ് അപ്പാരൽസ് ഉണ്ടാക്കി കൊടുക്കുക.
അതൊരു ഒരു ഒരു കുറച്ച് പ്രോസസ് ഉണ്ട്. അത് ബേസിക്കലി ഡിസൈൻ ഫൈനലൈസ് ചെയ്യണം. ഇപ്പൊ ക്ലബ്സിന് ഓരോ ഒരു പ്രിഫേർഡ് കളേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ ലോഗോസ് ഉണ്ടായിരിക്കും, അത് കൂടാതെ അവരെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസേഴ്സിന്റെ ലോഗോസ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതൊക്കെ ക്ലബ് ചെയ്തിട്ട് അത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഡിസൈൻ ഫൈനലൈസ് ചെയ്യണം. ഡിസൈൻ ഫൈനലൈസ് ചെയ്തതിനു ശേഷം പിന്നെ അവർക്ക് സാമ്പിൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ചൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓർഡർ പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ അസെച്ച് ഒന്നുമില്ല, നമ്മൾ ഓവർസീസിലുള്ള ഇതിനെ പറ്റിയിട്ടുള്ള സപ്ലയറെ കണ്ടുപിടിച്ച് ഓർഡർ അവർക്ക് പ്ലേസ് ചെയ്യും. പിന്നെ ഒരു 4 to 6 weeks ഇവർക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് സപ്ലൈ.
ഇവിടെ ക്ലബിനെ കോൺടാക്ട് ചെയ്യാന്ന് അഫ്സല് പറഞ്ഞു. ഇത് ഏതൊക്കെ തരം ക്ലബ്സാണ്? ഇത് ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ?
എല്ലാ തരത്തിലെ ക്ലബ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഒരു എല്ലാ ഗെയിംസും ഉണ്ട്, ലോകത്തിലുള്ള എല്ലാ ഗെയിംസും ഇവിടെ ഉണ്ട്. എസ്പെഷ്യലി മെൽബൺ എന്ന് പറയുന്നത് സ്പോർട്സ് ക്യാപിറ്റലും കൂടിയാണ്. അപ്പോ ഇവിടെയുള്ള എല്ലാ ടൈപ്പ് ക്ലബിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്.
അത് കൂടുതലും ഇന്ത്യൻ ക്ലബ്സ് ആണോ?
ഇന്ത്യൻ ക്ലബ്സ് ഞാൻ ഇല്ല, കാരണം ഇന്ത്യൻ ക്ലബ്സ് വളരെ ചെറിയ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയൻ ക്ലബ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഒരു 500 പ്ലേയേഴ്സ് ഉള്ള ക്ലബുകളായിരിക്കും അധികം. ഒരു കൊല്ലം അവർ അറ്റ്ലീസ്റ്റ് ഒരു 3 sets ഓഫ് യൂണിഫോംസ് ഉണ്ടായിരിക്കും അവർക്ക്. നോർമലി ഒരു 2 sets അവർ ഇങ്ങനെ ഹോം ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ഒരു സെറ്റ് ഓഫ് യൂണിഫോം അവർ പുറത്തു പോയിട്ട് കളിക്കുന്ന സമയത്ത് അവർ യൂസ് ചെയ്യും.
അപ്പാരൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്?
ബേസിക്കലി ടോപ്പ് ഇല്ല. ഇപ്പൊ പോളോ ഷർട്ട്, ടീഷർട്ട്, സിംഗ്ലറ്റ്സ്, ഷോർട്സ്, പാൻസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. ഇത് ഇതിൽ തന്നെ പല മെറ്റീരിയൽ, ഓരോ സ്പോർട്ടിങ് മറ്റേ ഓരോ ഗെയിമിലും ഓരോ തരം മെറ്റീരിയൽ യൂസ് ചെയ്യണം. ഇപ്പോൾ റഗ്ബി ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. സോക്കർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുള്ള നമ്മളെ വേർപ്പ് വലിച്ചെടുക്കുന്ന ഒരു തരം ഫീച്ചറുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്, പോളിസ്റ്റർ കോൾ മാറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് യൂസ് ചെയ്യും. അപ്പോൾ ഓരോ ഗെയിമിനും ഡിഫറെന്റ് മെറ്റീരിയൽസ്, അതുപോലെ ഡിഫറെന്റ് ഡിസൈൻസ്, ഇതൊക്കെയാണ് ഒരു ഒരു സ്പെസിഫിക് ഇതുണ്ടായിരിക്കും ഓരോ ഗെയിമിനും. ഇത് ഇത് ബേസിക്കലി നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇത് ഓൺ ഫീൽഡ് എന്ന് പറയും. ഓൺ ഫീൽഡ് നമ്മൾ കളിക്കുമ്പോൾ ഇടുന്ന ഗിയർ ഉണ്ടല്ലോ. ഇപ്പോൾ ടോപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബാസ്കറ്റ്ബോൾ ആണെങ്കിലും സിംഗിളറ്റ് ആയിരിക്കും, അതുപോലെ ഫൂട്ടി ആണെങ്കിലും ഒരു സ്പെഷ്യൽ ടൈപ്പ് സിംഗിളറ്റ് ആണ് യൂസ് ചെയ്യുക. ഫുട്ബോള്, സോക്കറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പോളോ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് ആയിരിക്കും. പിന്നെ അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഷോർട്സ് ഉണ്ടായിരിക്കും, പിന്നെ സോക്സ്. ഇപ്പോൾ ഈ ഒരു സെറ്റിനാണ് ഒരു ഒരു സ്ട്രിപ്പ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സ്ട്രിപ്പ് ഓരോ ഗെയിമിനനുസരിച്ചിട്ടും അതുണ്ടായി. അത് ഓൺ ഫീൽഡ്. പിന്നെ ഓഫ് ഫീൽഡ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ അതിന്റെ മേലെ ഇടുന്ന ജാക്കറ്റ്, ഹുഡീസ്, ഇതുണ്ട്, സ്കാർഫ് ഉണ്ടായിരിക്കും അവരുടെ ക്ലബിൻ്റെ അതിൽ. പിന്നെ ടവൽസ് പോലെ സ്പോർട്സ് ബാഗ്, അങ്ങനത്തെ ഐറ്റംസ്, ഇതൊക്കെയാണ് മെയിനായി ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ ഇപ്പോഴും.
അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല എന്ന് അഫ്സല ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത്, എവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിക്കുക? ഇന്ത്യയിൽ നിന്നാണോ?
ഇന്ത്യയിൽ നിന്ന് പറഞ്ഞില്ല. ഇവിടെ ഈ സ്പോർട്സിന് അധികം യൂസ് ചെയ്യുന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ഇന്ത്യയിൽ ആകെ ലുധിയാനയിലും മീററ്റിലും മാത്രമേ ഇങ്ങനെ ഈ ഒരു പോളിസ്റ്റർ ഐറ്റംസ് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഒരു റിലയബിൾ സപ്ലയർ ഇതുവരെ കിട്ടാത്തത് കാരണം ഇവിടെ ബിസിനസ് രജിസ്റ്റർ ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നമ്മളെ വെബ്സൈറ്റൊക്കെ ലൈവായപ്പോൾ തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സപ്ലയേഴ്സ് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ സപ്ലയറെ ചൂസ് ചെയ്തിട്ട് അവരുടെ നിന്ന് സാമ്പിൾസ് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ സാമ്പിൾസ് റിക്വസ്റ്റ് ചെയ്ത പോലെ ചെറിയ ഓർഡർ കിട്ടുമ്പോൾ അവരുടെ അടുത്ത് പ്ലേസ് ചെയ്യും. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുത്ത് നല്ല സപ്ലയറെ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഓരോ ഫാക്ടറിക്ക് പാസ് ചെയ്യും. നമുക്ക് റിലയബിൾ ആയിട്ട് തോന്നുന്ന ഓരോ ഫാക്ടറിക്ക് പാസ് ചെയ്യും. അങ്ങനെ വിത്തിൻ 4 to 6 weeks പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു ഡിസ്പാച്ച് ചെയ്യരുത്.
ഓക്കെ, അപ്പൊ ഏതൊക്കെ കൺട്രീസ് ആണ് പ്രധാനമായിട്ടും?
പ്രധാനമായിട്ട് ചൈന ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്. പാകിസ്ഥാനാണ് അധികം വരുന്നത്, കാരണം കുറച്ചുകൂടി ഒരു സ്മോൾ ക്വാണ്ടിറ്റി ചീസ് തരുന്ന ഫാക്ടറീസ് അധികം ഉള്ളത് പാകിസ്ഥാനിലാണ്. പിന്നെ ഉള്ളത് ഫിലിപ്പൈൻസ് ഉണ്ട്, തായ്ലാന്റ്, ചൈന, ഈ 4 രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട് ചെയ്യണത്.
ഓക്കെ, അപ്പൊ അവിടുന്ന് എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത്? അതിനായിട്ട്
സാധനങ്ങൾ ഇതെല്ലതും 4 to 6 weeks ടേൺ അറൗണ്ട് ടൈം ആണ്. അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എയർ കാർഗോ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ DHL ആണ് അധികം ഷിപ്മെന്റ്സ് നടക്കാറ്.
ഇവിടെ ഇത് തുടങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ അവരെ ഒന്നും പരിചയം ഉണ്ടാവില്ലല്ലോ. എങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു ലിങ്ക്, അത് പ്രത്യേകിച്ച് മറ്റുള്ള കൺട്രീസിലുള്ളവരുമായിട്ട് എങ്ങനെയാണ് ഒരു ലിങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്?
പ്രധാനമായിട്ട് ഞാൻ 10 വർഷമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത്. ഞാനൊരു ബേസിക്കലി MBA കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിംഗ് ഫീൽഡായിരുന്നു അധികം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ പിന്നെ ഇവിടെ ഓസ്ട്രേലിയ വന്നപ്പോ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ അവിടെ ഫ്രീലാൻസ് സെയിൽസ് പേഴ്സണിൽ വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബെഡിന്റെ കമ്പനിയിലും പിന്നെ സിമിലർ ഒരു ഫീൽഡിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാരൽസ് വിൽക്കണ ഒരു കമ്പനിയില് കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് സപ്ലയേഴ്സിനായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സപ്ലയേഴ്സ് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തിരുന്നു. അവര് ഫ്രീ സാമ്പിൾസും അതുപോലെ അവരുടെ ഡിസൈൻസ് ഒക്കെ അവര് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ചെയ്തു തന്നിരുന്നു. അപ്പോ അതൊരു തുടക്കം കിട്ടി നമുക്ക്, ഇതിന് ഒരു ഇനീഷ്യലി നമുക്ക് തുടങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടി. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തോട് കൂടിയിട്ട് ലോകത്തുള്ള പല സപ്ലയേഴ്സും ഇപ്പോ ഈവൻ യൂറോപ്പിൽ നിന്നും ഇവിടെ നിന്നൊക്കെ സപ്ലയേഴ്സ് നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഒരു ദിവസം ഒരു 10 സപ്ലയറെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണം ആവശ്യമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു സപ്ലയർ എടുത്ത് ഇപ്പൊ സാമ്പിൾസ് അയച്ചു തരാൻ പറയും. അപ്പൊ സാമ്പിൾസ് ഒക്കെ ഓക്കെ എന്നുണ്ട്, നമ്മളെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ നമ്മളൊരു ചെറിയ ഓർഡർ അതിന് പ്ലേസ് ചെയ്യും. അങ്ങനെ കുറച്ചുകൂടി കറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിലയബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ എന്താണ് ഇത് അഫ്സലി ഇങ്ങനൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാനും ഇങ്ങനെ ഇത് തുടങ്ങാനും ഉണ്ടായ ഒരു കാരണം?
കാരണം വെച്ചാൽ നമ്മളിപ്പോ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മളൊരു പ്രോപ്പർ പ്ലാനിങ് വേണം അല്ലെ. പ്ലാനിങ് ഇല്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ നമ്മള് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ എന്താണ് ഡിമാൻഡ് ഉള്ളതെന്നായിരുന്നു എന്റെ ഒരു സെർച്ച് ആദ്യം. അപ്പോ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു സ്പോർട്സിന് എല്ലാ ടൈപ്പ് സ്പോർട്സിനും ഒരു പേര് കേട്ടതാണ്. അപ്പൊ എസ്പെഷ്യലി മെൽബൺ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പോർട്സ് ക്യാപിറ്റലാണ് മെൽബൺ. അപ്പോ ഒരുവിധം എല്ലാ തരത്തിലുള്ള സ്പോർട്ടിംഗ് ക്ലബ്സ് ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പോ ഇത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും അഭികാമ്യം എന്നുള്ള രീതിയിലാണ് ഇതേ കുറിച്ച് ചിന്തിച്ചതും. പിന്നെ ഒരു സിമിലർ കമ്പനിയില് ഞാനങ്ങനെ ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കോണ്ടാക്ട്സും ഇതും എക്സ്പീരിയൻസും ബാക്കി എന്ന് പറഞ്ഞത് ഇങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യലായിരുന്നു ഈ ക്ലയൻസിനെ ഇത് മാർക്കറ്റ് ചെയ്യണ ഒരു ഇത്. ഇത് ഈ എല്ലാ കോമ്പിനേഷൻ വെച്ചിട്ടാണ് തുടങ്ങാനുള്ള ഒരു ധൈര്യം കിട്ടിയത്.
മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരു ബിസിനസ് ആണ്. അപ്പോൾ എത്രത്തോളം ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് ആക്ച്വലി ഇതിന്?
ഇവിടെ ലീഗൽ ഫോർമാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലോത്ത് ആണ്. ഈ ക്ലോത്ത് എന്നുള്ളത് ഇവിടെ ഒരു ക്വാറന്റൈൻ അവരുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ വി ആർ ഫ്രീ ടു ഡു, ഒരു സ്പെഷ്യൽ ലൈസൻസ് അതിന് റിക്വയർമെന്റ് ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു ABN ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടത് 10% GST, സോ അത് മാത്രം ആവശ്യമുള്ളൂ. അപ്പൊ അത് നമ്മളൊരു ABN അവർ ഇതാക്കുക, വേറെ ഒരു സ്പെഷ്യൽ ലൈസൻസ് ഇതിന് ആവശ്യമില്ല. പക്ഷെ ആ സമയത്ത് മറ്റുള്ള അപ്പാരൽസ് ഇപ്പോൾ വുഡൻ, ഇപ്പോൾ ക്രിക്കറ്റ് ബാറ്റ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ അതൊരു ഡിഫറെന്റ് ഫീൽഡാണ്. അത് വുഡ് ഇപ്പോൾ ഇവിടെ ഒരു ക്വാറന്റൈനിൽ വരുന്ന ഒരായിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ സ്പെഷ്യൽ ലൈസൻസ് എടുക്കണം. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ക്ലോത്ത് ആണ്, അപ്പോൾ അതിന് വേറെ ലൈസൻസിന്റെ ആവശ്യമില്ല. $1,000 വരെ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. $1,000 മേലെ വരാന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മൾ അപ്ഫ്രണ്ട് ആയിട്ട് GST പിന്നെ അവർ ഇൻഷുറൻസ് കോസ്റ്റും ഒക്കെ അവർ കസ്റ്റംസിൽ പിടിച്ച് വെക്കും ആദ്യം. എന്നിട്ട് നമ്മൾ ടാക്സ് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറൻസ് തിരിച്ചു തരുകയും ചെയ്യും. ജസ്റ്റ് ABN മാത്രമാണ് ഗവൺമെന്റിന്റെ ആവശ്യം. പിന്നെ നമ്മളൊരു ഒരു കമ്പനി പേര് പറ്റിട്ടുണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് നെയിം രജിസ്റ്റർ ചെയ്തു. അപ്പൊ ആ ഒരു നെയിം പിന്നെ വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് ഒരു പ്രൊപ്രൈറ്ററി ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പൊ ഞാനും എന്റെ വൈഫ് രണ്ട് ഡയറക്ടേഴ്സ് ഉള്ളത് ഇപ്പൊ അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ സ്റ്റാഫിനെ ഓൺലൈനിൽ നമ്മൾ റിക്രൂട്ട് ചെയ്യും. ഇപ്പോൾ 5 staff ഉണ്ട്. ഇപ്പോൾ ലോകത്ത് പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മോസ്റ്റ്ലി നമുക്ക് 3 ടെലിമാർക്കറ്റേഴ്സും ഉണ്ട്, 2 designers ഉണ്ട് ഓവർസീസ് നിന്ന് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ അവരെ എങ്ങനെയാ അവരെ എങ്ങനെയാ തിരഞ്ഞെടുത്തത്? പരിചയമുള്ളവർക്ക് തന്നെ കൊടുക്കുമായിരുന്നു?
അല്ല, ഒരു ഡിസൈനർ ഇപ്പൊ നമ്മളൊരു റിലേറ്റീവ് ആണ്. മറ്റുള്ളവരൊക്കെ ഞാനത് അങ്ങനെ ഓൺലൈൻ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുന്ന കുറെ ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ് ഉണ്ട്. ഇപ്പോ ഓർഡസ്ക്, ഇലാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ അവരുടെ കമ്പനി പേര് അപ്വർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. ഒരു US ബേസ്ഡ് കമ്പനിയാണത്. അപ്പൊ നമ്മളതിൽ രജിസ്റ്റർ ചെയ്ത് എംപ്ലോയർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫ്രീലാൻസേഴ്സിന് അപ്പൊ അവരുടെ CV അവരുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൈപ്പ് ഇന്റർവ്യൂ നടത്തി അവരുടെ സ്കിൽസ് ഒക്കെ നമുക്ക് മാച്ച് ചെയ്യും, നമ്മളെ റിക്വയർമെന്റ്സ് അവർക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഹയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഇത് നമുക്ക് അവളി പേ ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ പ്രോജക്ട് ബേസ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും അവർക്ക്.
ഇതിന് എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടായിരുന്നു അഫ്സൽ തുടങ്ങാൻ വേണ്ടി?
ഞാൻ തുടങ്ങുമ്പോ ഞാൻ പറഞ്ഞ $0 ആണ് എന്റെ ഇൻവെസ്റ്റ്മെന്റ്, എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഒരു ബിസിനസ് നെയിം രജിസ്റ്റർ ചെയ്യുന്നല്ലാതെ വേറെ, പിന്നെ എന്റെ അടുത്ത് ഓൾറെഡി ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ ജസ്റ്റിന് ഒരു ഇൻവോയ്സിന്റെയും കോട്ടിന്റെ ഒക്കെ ഒരു ഫോമാറ്റ് ഉണ്ടാക്കി, അത് മാത്രമായിരുന്നു ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ കുറച്ച് സപ്ലൈസ് എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്ന കുറച്ച് സാമ്പിൾസ് ഉണ്ടായിരുന്നു, അപ്പോ അതും വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ബിസിനസ്സിനായിട്ട് ഒരു ഒരു എമൗണ്ടും ചിലവാക്കേണ്ടി വന്നിട്ടില്ല. ബേസിക്കലി നമ്മളൊരു ഈ കോൺഫിഡൻസും എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്.
സീറോ ഇൻവെസ്റ്റ്മെന്റിലാണ് തുടങ്ങിയെന്ന് പറയുന്നത്, ഫുൾ ടൈം ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഇത് ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആണെന്ന് പറയാൻ
സാധിക്കും. അതെ, 2 വർഷമായിട്ട്. അതെ, ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒരു 25 clubs നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ എല്ലാ വർഷം അവരുടെ റിക്വയർമെന്റ്സ് വരുമ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യും, നമ്മൾ അത് സപ്ലൈ ചെയ്യും.
ഈ ക്ലബ്സുമായിട്ടോ അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യക്കാരുമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ കോൺട്രാക്ട്സോ മറ്റോ ഉണ്ടോ?
ക്ലബ്സ് ആയിട്ട് അങ്ങനെ കോൺട്രാക്ട് ഇല്ല. അത് കോൺട്രാക്ട് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ഒരു ലോക്ക് ഇൻ കോൺട്രാക്ട് പോലെ ഒരു നെക്സ്റ്റ് 3 years ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൈസ് കൊടുത്ത് ആ പ്രൈസ് തന്നെ നെക്സ്റ്റ് 3 years നമ്മൾ ഓഫർ ചെയ്യും. ഒരു CPI ഇൻഡെക്സേഷൻ വെക്കും, ഒരു കൊല്ലം ഒരു 5% അറ്റം. അങ്ങനെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ക്ലബ്സിനായിട്ട് കോൺട്രാക്ട് വെക്കുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, നമ്മളെ ഈ സെയിൽസ് അഗ്രിമെന്റ് ഉണ്ടല്ലോ, അതൊരു ഓസ്ട്രേലിയ ACCC അഗ്രിമെന്റ് അതന്നെയാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അത് എല്ലാവർക്കും ബാധകമാണ്, ഇവിടെ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ് അത്. അപ്പൊ ആ ഒരു ഇതന്നെയാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ലീഗലായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ABN വേണം, പേര് രജിസ്റ്റർ ചെയ്യണം, പിന്നെ ഈ മറ്റുള്ള രാജ്യക്കാർ സപ്ലൈസുമായിട്ടുള്ള ഒരു കോൺട്രാക്ട്.
ആ ലീഗൽ കോൺട്രാക്ട് അത് എന്താ പറയുക, ഓപ്ഷനിലാണ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേരിന് ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഇങ്ങനെ ഓരോ ലോ ഫേം ഉണ്ട്, ഓൺലൈൻ ലോ ഫേം ഉണ്ട്, അപ്പൊ അതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ചെറിയ അമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഡീറ്റെയിൽസും സപ്ലൈ ഡീറ്റെയിൽസും കൊടുത്താൽ നമുക്ക് അത് ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും. കുറെ വെബ്സൈറ്റ് ഉണ്ട്, അത് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കിട്ടും. ഈ ഓൺലൈൻ കോൺട്രാക്ട്സ് അടിച്ചു കഴിഞ്ഞാൽ, കോൺട്രാക്ട് ടെംപ്ലേറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ കുറെ ഈ ലീഗൽ ഫേം സോളിസിറ്റേഴ്സ് ഉണ്ട്, അവരുടെ ഇത് വരും. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക, നമ്മളെ കമ്പനിയുടെ പേര് ABN ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയും അതുപോലെ സപ്ലയറുടെ ഡീറ്റെയിൽസും കൊടുത്താൽ അത് കംപ്ലീറ്റ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടും, നമുക്ക് PDF ഫോർമാറ്റിൽ.
ഇതിപ്പോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ട് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായം ഇതിന്റെ അകത്തുനിന്ന്?
ഗവൺമെന്റിന് സ്പോർട്സ് അങ്ങനെ ഒരു സംഭവമല്ല. ഗവൺമെന്റ് ഇവിടെ കുറെ ബിസിനസ് ചെയ്യാനായിട്ട് കുറെ സപ്പോർട്ട് ഉണ്ട്. മുന്നേ ഒക്കെ കുറച്ചുകൂടി കൂടുതലുണ്ടായിരുന്നു, ഇപ്പോ കുറവാണ്. ഇപ്പൊ ഒരാള് ബിസിനസ് ഇപ്പൊ ജോലി ഇല്ലാത്ത ഒരാള് ബിസിനസ് ചെയ്യാനാണെങ്കിൽ ഒരു NEES എന്ന പ്രോഗ്രാം ഉണ്ട്, ന്യൂ എന്റർപ്രൈസ് ഇൻസെന്റീവ് സ്കീം. അപ്പോ അത് അവര് ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു 6 weeks 12 weeks ആയിട്ട് ഒരു അത് ഓരോ ഡിപെൻഡ്സ് NEES പ്രൊവൈഡേഴ്സ് ഉണ്ടാവും ഓരോ ഏരിയയിലും. NEES പ്രൊവൈഡേഴ്സ് തീരുമാനിക്കും ഒരു ബിസിനസ് കോഴ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 6 to 12 weeks ആണ് അധികം പ്രൊവൈഡേഴ്സും കൊടുക്കുന്നത്. ആ 12 week ട്രെയിനിങ് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏത് ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൽ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കിക്കും അവർ നമ്മളെ കൊണ്ട്. അതിനാൽ അവർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇവിടുത്തെ ലീഗൽ ആസ്പെക്ട്സും ഇവിടെ ക്ലയന്റ് മാർക്കറ്റിംഗ് ആസ്പെക്ട്സും ഫൈനാൻഷ്യൽസും ടാക്സും ഇതൊക്കെ അവർ നമുക്ക് ട്രെയിനിങ് തരും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ മറ്റേ ആ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് 4 ആണോ 3 ആണോ എന്നറിയില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് പ്ലാൻ റെഡി ആയിരിക്കും. പിന്നെ അവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ ചെയ്ത് ത്രൂ ആയി കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റിനടുത്തുനിന്ന് നെക്സ്റ്റ് 9 months ഒരു ഫോർട്ട്നൈറ്റ്ലി പേയ്മെന്റ് കിട്ടും. അതുപോലെ മെന്ററിംഗ് ഉണ്ടാവും, ഒരു ബിസിനസ് എക്സ്പേർട്സ് എല്ലാ മാസവും നമ്മുടെ അടുത്ത് വരും. അപ്പൊ നമ്മളെ ബിസിനസ് പ്ലാനിലുള്ള ഫിഗേഴ്സും അതുപോലെ നമ്മളെ ആക്ച്വൽ ഫിഗറും കൂടിയിട്ട് അവർ മാച്ച് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. എന്നിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അസിസ്റ്റ് ചെയ്യും, എന്തൊക്കെ വേണം പ്രോഗ്രസ് ചെയ്യാൻ, എന്തൊക്കെ വേണം. അങ്ങനെ ഒരു ഒരു 1 year ഏകദേശം അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും നമുക്ക്.
ആരെയാണ് ഇതിനായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടത്? എന്തെങ്കിലും വെബ്സൈറ്റ്
ലോക്കൽ NEES NEIS അത് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് അവരാണ് അത് തരുന്നത് നമുക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സെൻട്രൽ ലിങ്ക് അവിടെ ലോക്കൽ സെൻട്രൽ ലിങ്കിൽ പോയി കഴിഞ്ഞാലും ആ ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ ഈ ഹ്യൂമൻ സർവീസസ്, NEIS അത് അടിച്ചാൽ തന്നെ ഏകദേശം അതിന്റെ ഡീറ്റെയിൽസ് വരും നമുക്ക്.
ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിനായിട്ട് സ്റ്റാർട്ടിങ്ങിനായിട്ട് എന്തെങ്കിലും ഒരു പേയ്മെന്റോ മറ്റോ തരുന്നുണ്ടോ?
സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് ഒന്നും തരുന്നില്ല, അതൊക്കെ നമ്മൾ ഇതാക്കണം. പക്ഷെ നമ്മളെ സമയം ഇപ്പൊ ജോലിക്ക് പോകാതെ നമ്മൾ 100% നമ്മൾ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യാണ്. അപ്പോ നമുക്ക് നമ്മള് വീടിന്റെ റെന്റ് അടക്കണം, ഇതൊക്കെയാണ് നമ്മളെ ടെൻഷൻ. നമ്മളെ ഡേ ടു ഡേ കാര്യങ്ങൾ നടന്നു പോകണം വേറെ ഇൻകം ഇല്ലാത്ത സമയത്ത്. അപ്പോ അത് കവറപ്പ് ചെയ്യാൻ മാത്രം ചെറിയ സപ്പോർട്ട് എന്നുള്ള നിലക്ക് ഒരു എന്താ പറയുക ഫോർട്ട് നൈറ്റ്ലി ഒരു എനിക്ക് തോന്നുന്ന ഒരു $575 സംതിങ് ലൈക്ക് ദാറ്റ് അത് അവർ നമുക്ക് ഫോർട്ട് നൈറ്റിൽ തരും. അതൊരു ഏകദേശം ഒരു 9 months ഉണ്ടാവും. ബിസിനസ് പ്ലാന് ശരിയാക്കി കഴിഞ്ഞാൽ 9 months കിട്ടും അത്. അതുപോലെ ഒരു 1 year ഇങ്ങനെ മെന്ററിംഗ് ഉണ്ടാവും.
ഓക്കെ, എന്തായാലും അഫ്സൽ സ്വന്തമായി ചെയ്യുന്ന ഈ തൊഴിലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളത്തിലെ ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി അഫ്സൽ ഖാദർ.
ഓക്കെ, ഇത് അവസരം തന്നെ എസ് പി എസിനോട് നന്ദി.
എസ് ബി എസ് മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.